ദൈവനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. യേശുവിൻ നാമക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സഭയുടെ ദുരുപദേശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ സീഡിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. യേശുവിൻ നാമക്കാരെ അപ്പോസ്തോലിക സഭ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോസ്തോലിക സഭ എന്ന പേരിലുള്ള എല്ലാ സഭകളും യേശുവിൻ നാമക്കാർ അല്ല. എന്നാൽ യേശുവിൻ നാമക്കാർ എന്ന ഒരു പ്രത്യേക വിഭാഗം അപ്പോസ്തോലിക സഭ എന്ന പേരിലുണ്ട്. പുറമേയുള്ള ഇവരുടെ ആരാധന രീതികളും ഉണർവും കണ്ടാൽ തനി പെന്തക്കോസ്തുകാർ എന്ന് തോന്നും. എന്നാൽ ഇവരുടെ ഉപദേശങ്ങളെ പഠിച്ചാൽ ഇവർ തനി ദുരുപദേശ സംഘമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവർ കപട ആത്മീകതയുടെ ആട്ടിൻതോൽ അണിഞ്ഞ് ദൈവജനത്തെ തെറ്റിക്കുന്ന ഇവരെ പുറത്തു കൊണ്ടുവന്ന് ഇവരുടെ ദുരുപദേശങ്ങളെ തകർക്കുവാനാണ് ഈ സീഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ യഥാർത്ഥ സത്യ ഉപദേശങ്ങളെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു വിടുകയാണ്. സത്യവിശ്വാസം നിലനിർത്തുവാൻ ഒരാത്മീയ പോരാട്ടം തന്നെ ആവശ്യമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിനായി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമായി തോന്നിയതായി യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. സാധാരണ കണ്ടാൽ ഉണർവും അന്യഭാഷയും ഒക്കെ ഉള്ള ഒരു കൂട്ടമായ ഈ യേശുവിൻ നാമക്കാരുടെ സമീപനത്താൽ ചിലർ വശീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ പിടിയിൽ അകപ്പെട്ട് കുലുങ്ങിപ്പോകാതിരിക്കാൻ ഈ സീഡി നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കാം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇവരെ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്ന് വിളിച്ചിരിക്കുന്നു. യേശുവിൻ നാമക്കാരുടെ ദുരുപദേശങ്ങൾ ശ്രദ്ധിക്കുക. 1, സ്നാനം യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ആകാവൂ എന്ന് പഠിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം അവർ അംഗീകരിക്കത്തില്ല. 2, ജലസ്നാനത്താൽ പുതുജനനം നടക്കുന്നു എന്ന് ഇവർ പഠിപ്പിക്കുന്നു. 3, പെസഹായും തിരുവത്താഴവും ഒന്നാണെന്ന് ഇവർ പഠിപ്പിക്കുന്നു. 4, തിരുവത്താഴ ശുശ്രൂഷ രാത്രി തന്നെ നടത്തണം എന്ന് ഇവർ പഠിപ്പിക്കുന്നു. 5, കാൽ കഴുകാതെ തിരുവത്താഴം നടത്തിക്കൂടാ എന്ന് ഇവർ പറയുന്നു. 6, ത്രിത്വം ഇല്ല എന്ന് ഇവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. 7, പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്നിവർ വിശ്വസിക്കുന്നു. 8, പരിശുദ്ധാത്മാവിന് ആളത്വമില്ല എന്നും ഇവർ പഠിപ്പിക്കുന്നു. 9, പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രമാണെന്ന് ഇവർ പഠിപ്പിക്കുന്നു. സ്നാനം യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ള വിഷയം നമുക്ക് ആദ്യമായിട്ട് എടുക്കാം. ത്രിത്വനാമത്തിലുള്ള സ്നാനം തെറ്റാണെന്ന് യേശുവിൻ നാമക്കാർ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലാണ് അപ്പോസ്തോൽമാർ സ്നാനപ്പെടുത്തിയത് എന്നും അപ്പോസ്തോൽമാരുടെ ഉപദേശം അതായിരുന്നു എന്നും അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് ശരിയായ സ്നാനമെന്നും യേശുവിൻ നാമക്കാർ പഠിപ്പിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു. സ്നാനം ആരുടെ നാമത്തിലായിരിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നറിയിച്ചു. സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആയിരിക്കണം. അത് കർത്താവ് കൽപ്പിച്ചതാണ്. എന്നാൽ പിന്നീട് സ്നാനത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം യേശുവിൻ്റെ നാമത്തിൽ എന്നാണ് വായിക്കുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ 4 ഭാഗങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയതായി വായിക്കുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 2:38 10:48 8:16 19:5 നമ്മുടെ കർത്താവ് അപ്പോസ്തോൽമാരോട് പറഞ്ഞതായ സ്നാനരീതി അഥവാ യേശുവിൻ്റെ കൽപ്പനയെ അവർ അവഗണിച്ചു എന്ന് യേശുവിൻ നാമക്കാരെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിൽ യാതൊരു അറിവും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ദൈവവചനത്തെ വളച്ചൊടിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ എന്നുള്ള പദപ്രയോഗം സ്നാനത്തിൻ്റെ ഫോർമുല എന്ന് വെളിപ്പെടുത്തുന്ന ഒന്നല്ല, പ്രത്യുത യോഗന്മാരുടെ സ്നാനം നിലവിലിരുന്ന ആ കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഇതെന്നും അത് ക്രിസ്തീയ സ്നാനമാണ് എന്നും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശുവിൻ്റെ നാമത്തിലെ സ്നാനമെന്ന് ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് ആ കാലത്ത് വിളിച്ചിരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് ഏർപ്പെടുത്തിയ അധികാരപ്പെടുത്തിയ സ്നാനമെന്നാണ് അർത്ഥം. തിരുവചനം വ്യക്തമായി പഠിച്ചാൽ യേശു കൽപ്പിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയാണ് അവർ സ്നാനപ്പെടുത്തിയിരുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോസ്തോല പ്രവൃത്തികളിലും പൗലോസിൻ്റെ ലേഖനങ്ങളിലും എന്ത് നടന്നുവോ എന്തെഴുതിയിരിക്കുന്നുവോ അതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് അത് നൽകിയിരിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയായിരുന്നു അപ്പോസ്തോലന്മാർ സ്നാനപ്പെടുത്തിയിരുന്നത് എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റ ഒരു സ്നാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമെടുത്ത് വിശദീകരിച്ച് മനസ്സിലാക്കാം. അത് അപ്പോസ്തോല പ്രവൃത്തി 19:1-5 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഗന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഗന്നാൻ മാനസാന്തര സ്നാനം അത്രയേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12 ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 19:1-5 ഈ വാക്യങ്ങളിൽ എഫെസോസിൽ പൗലോസ് നടത്തിയ പ്രാരംഭ സ്നാനത്തിൻ്റെ വിവരണമാണ് കാണുന്നത്. അവിടെ പൗലോസ് അവരോട് ആദ്യമായി ചോദിച്ച ചോദ്യം നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ്. അതിന് അവർ നൽകിയ മറുപടി പരിശുദ്ധാത്മാവ് എന്ന് ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്നായിരുന്നു. അത് കേട്ടപ്പോൾ അതിശയത്തോടു കൂടി പൗലോസ് എടുത്തു ചോദിക്കുന്ന കാര്യം, അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? പരിശുദ്ധാത്മാവ് എന്ന് ഒന്ന് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ലാത്ത എഫെസോസിലെ ശിഷ്യന്മാർ സ്നാനപ്പെട്ടവരാണ് എന്ന വസ്തുത പൗലോസിനെ ആശ്ചര്യപ്പെടുത്തി എന്നതിൽ സംശയമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുറഞ്ഞ പക്ഷം ക്രിസ്തീയ സ്നാന സമയത്ത് എങ്കിലും കേൾക്കേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർക്കും ക്രിസ്തീയ സ്നാനം നൽകുന്നത്. പൗലോസും അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ എഫെസോസിലെ ശിഷ്യന്മാർ പറയുന്നത് തങ്ങൾ സ്നാനപ്പെട്ടവരാണെന്നും അതേസമയം പരിശുദ്ധാത്മാവ് എന്ന നാമം പോലും കേട്ടിട്ടില്ല എന്നുമാണ് അവർ പറഞ്ഞത്. ആകയാൽ അവരുടെ സ്നാനത്തിൽ സംശയം ഉദിച്ച പൗലോസ് അവരോട് ചോദിച്ച ചോദ്യം, എന്നാൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നാണ്. അതിനവർ, ഞങ്ങൾ യോഗന്നാന്റെ സ്നാനമാണ് സ്വീകരിച്ചത് എന്ന് മറുപടി നൽകി. അപ്പോൾ യോഗന്നാന്റെ സ്നാനം എന്തായിരുന്നു എന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റും പൗലോസ് അവരോട് പറയുകയും അവർ വീണ്ടും സ്നാനമേൽക്കുകയും ചെയ്തു. ആ സ്നാനം യോഗന്നാന്റെ സ്നാനത്തിൽ നിന്നും വ്യത്യസ്തമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനമായിരുന്നു. എന്നാൽ സ്നാനത്തിന് അവിടെ പൗലോസ് ഉപയോഗിച്ച ഫോർമുല പരിശുദ്ധാത്മാവ് എന്നും കൂടിയുള്ള ഒരു ഫോർമുലയായിരുന്നു എന്നതിന് ഒരു സന്ദേഹവുമില്ല. ആകയാൽ ഒരു കാര്യം വ്യക്തം, സ്നാനത്തെക്കുറിച്ച് പൗലോസ് എഫെസോസിലെ ശിഷ്യന്മാർക്ക് വ്യക്തമായി ക്ലാസ് എടുത്തു. യേശു കൽപ്പിച്ച സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണെന്നും അതാണ് ക്രിസ്തീയ സ്നാനമെന്നും അതുകൊണ്ട് നിങ്ങൾ വീണ്ടും സ്നാനപ്പെടണം എന്നും പഠിപ്പിച്ച് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റു എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം യേശു പഠിപ്പിച്ച ഫോർമുലയിൽ തന്നെ അവർ സ്നാനമേറ്റു എന്നാണ്. അന്ന് അവർ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ആദ്യമായി സ്നാനമേറ്റ സന്ദർഭത്തിങ്കിൽ കേട്ടു. അവർ സ്നാനമേറ്റതിന് ശേഷം അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുകയും ചെയ്തു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഫോർമുലയോടുകൂടി സ്നാനപ്പെടുന്നത് ഒരു പ്രത്യേക അനുഭവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തൃത്വമായുള്ള ആത്മീയ കൂട്ടായ്മയിലേക്ക് അവർ അത് മുഖാന്തരം ചേർക്കപ്പെടുകയാണ്. അങ്ങനെയുള്ളവരോടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറയുവാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർ 13:14 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അധികാരപ്പെടുത്തിയിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. കർത്താവിൻ്റെ അന്ത്യ സന്ദേശമാണ് ഈ കൽപ്പന. ഈ കൽപ്പനയെ വ്യത്യാസപ്പെടുത്തുവാൻ അവൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. യേശു തന്നെ കൽപ്പിച്ച പ്രകാരം സ്നാനപ്പെട്ടവർ, തിരുവചനാനുസരണമുള്ള സ്നാനമേറ്റവരെല്ലാ യേശു കൽപ്പിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ തിരുവചനാനുസരണമുള്ള സ്നാനം ഏറ്റവരല്ലെന്നും യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ സ്നാനപ്പെടുവാൻ പാടുള്ളൂ എന്നും യേശുവിൻ നാമക്കാർ ശഠിക്കുകയും ഘോഷിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള വേദപുസ്തക ഉപദേശത്തെ നിഷേധിക്കേണ്ടതിന് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ആപൽക്കരമായ ഒരു ദുരുപദേശമാണ് യേശുവിൻ നാമക്കാരുടേത്. ജലസ്നാനം തന്നെ കർത്താവ് കൽപ്പിച്ചാക്കിയ ശുശ്രൂഷയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ജലസ്നാനം പോലെ തന്നെ കർത്താവ് കൽപ്പിച്ചാക്കിയ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. പ്രസ്തുത ശുശ്രൂഷ നടന്ന സംഭവം വിവരിക്കുന്നിടത്തല്ല, അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്നല്ലാതെ വീഞ്ഞ് ഉപയോഗിച്ചതായി എടുത്തു പറഞ്ഞിട്ടില്ല. 26 ശുശ്രൂഷയിൽ അപ്പം നുറുക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ, വീഞ്ഞ് ഉപയോഗിച്ചിരുന്നില്ല എന്ന് ഇതുകൊണ്ട് ആരും അർത്ഥമാക്കുന്നില്ലല്ലോ. ലേഖനങ്ങളിൽ സഭയെ മൊത്തത്തിൽ സംബോധന ചെയ്യുമ്പോൾ മിക്കയിടങ്ങളിലും സഹോദരന്മാരെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സഭയിൽ സഹോദരിമാരാരും ഉണ്ടായിരുന്നില്ല എന്ന് ആരും കരുതുന്നില്ലല്ലോ. ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം എന്ന് എളുപ്പത്തിൽ പറഞ്ഞാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആദ്യ നൂറ്റാണ്ടിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് യേശുവിൻ നാമക്കാരെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. സ്നാനപ്പെടുത്തുന്നവരോടുള്ള നിർദ്ദേശമാണ് മത്തായി സുവിശേഷം 28:18-20 ഭാഗത്ത് കാണുന്നത്. അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് കർത്താവ് വളരെ വ്യക്തമായി കൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നത് സ്നാനമേറ്റ കാര്യം വിവരിക്കുന്നതായിട്ടാണ്. അവിടെ ജനങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റതായി കാണുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോടെ ഏകീകരിക്കുന്ന ശുശ്രൂഷയാണ് ജലസ്നാനം. വിശ്വാസികൾ സ്നാനമേൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. ആകയാൽ ക്രിസ്തീയ സ്നാനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് വിളിക്കാവുന്നതാണ്. നാമം എന്നത് അധികാരത്തെ സൂചിപ്പിക്കുന്നു. 1 ശമൂവേൽ 17:45 25 സങ്കീർത്തനം 11 പുതിയ നിയമ വിശ്വാസികൾ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊലോസ്യലേഖനം 3:17 കൊലോസ്യർ 3:17 വിശ്വാസികൾ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ സാന്നിധ്യബോധവും അധികാരവും മനസ്സിലാക്കി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ സ്നാനം കഴിപ്പിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാന ശുശ്രൂഷ നടത്തുകയും സ്നാനമേൽക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്യണം എന്ന് സാരം. ആകയാൽ ആദിമ നൂറ്റാണ്ടിലെ സ്നാനം തൃത്വനാമത്തിൽ തന്നെ നടത്തി വന്നു എന്ന് ഞാൻ തെളിയിച്ചു. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ സ്നാനത്തിൽ പ്രത്യേക നാമം ഉപയോഗിച്ച് വന്നായിട്ട് കാണുന്നുമില്ല. അടുത്തതായി യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്ന 4 അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. വെറും 4 മാത്രമേ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് പറയുന്ന 4 മാത്രമേ അപ്പോസ്തല പ്രവൃത്തികളിൽ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2:38 പെന്തക്കോസ് ദിവസം 3000 യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 10:48 കൊർന്നല്യോസിൻ്റെ ഭവനക്കാർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 8 പതിനാറാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ശമര്യക്കാർ സ്നാനപ്പെട്ടു എന്ന് വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഫെസോസിലെ വിശ്വാസികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് വായിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമക്കാരെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, യാതൊരു നാമവും പറയാതെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 8 വാക്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയും. അവർ സ്നാനമേറ്റു, സ്നാനപ്പെടുത്തുവി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ അവിടെ എങ്ങും നാമം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് 4 വാക്യങ്ങളുള്ളൂ. എന്നാൽ ഏകദേശം 8 വാക്യങ്ങളിൽ നാമം ഒന്നും പറഞ്ഞതായി അവിടെ എഴുതിയിട്ടില്ല, സ്നാനപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ, സ്നാനപ്പെട്ടാൽ മതി, ഒരുത്തരുടെ നാമം പറയണ്ട എന്ന് നിങ്ങളെന്താ വ്യാഖ്യാനിക്കാത്തത്? മർക്കോസിൻ്റെ സുവിശേഷം 16:16 വാക്യം വായിക്കുമ്പോൾ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ആരുടെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് യേശു അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 8:12-ാം വാക്യം, 8:13-ാം വാക്യം, 8:38-ാം വാക്യം, 9:18-ാം വാക്യം, 16:15-ാം വാക്യം, 16:33-ാം വാക്യം, 1 കൊരിന്ത്യർ 1:16-ാം വാക്യം, ഈ വാക്യങ്ങളിൽ ഒന്നും അതേ സ്നാനനാമം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്നാനപ്പെടുത്തുവാൻ തക്കൊണ്ട് നാമം ആവശ്യമില്ല എന്ന് നമ്മൾ ആരും പറയാറില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ 4 പ്രാവശ്യം സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നാമം പറയാതെ സ്നാനപ്പെടുത്തിയതായി ഏകദേശം 8 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയുന്നു. അതുപോലെ ഈ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8:12 വായിക്കുമ്പോൾ, 8:12 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരാൾ പറയാണ്, യേശുവിലൊന്നും വിശ്വസിക്കേണ്ട, ഫിലിപ്പോസിനെ വിശ്വസിച്ചാൽ മതി എന്ന് നമ്മൾ പറയുമോ? അതിൻ്റെ 8:13 വായിക്കുമ്പോൾ, ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്നു. അപ്പോൾ ഈ വാക്യം വെച്ചിട്ട് യേശുവിനോട് ചേരണ്ട, ഫിലിപ്പോസിനോട് ചേർന്നാൽ മതി എന്ന് യേശുവിൻ നാമക്കാരെ നിങ്ങൾ പറയുമോ? കൂടുതൽ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം സ്ഥാപിക്കേണ്ടതെങ്കിൽ ഒരു നാമം പറയാതെ വേണമല്ലോ സ്നാനപ്പെടുത്താൻ. കാരണം 8 വാക്യങ്ങളും ഇതിനനുകൂലമാണ്. അതുകൊണ്ട് വാക്യങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചല്ല, കർത്താവിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം സ്നാന രീതി നിർണയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സ്നാന ശുശ്രൂഷ നടത്തുന്ന സ്നാപകർ കർത്താവ് പറഞ്ഞതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് വേണം സ്നാനം നടത്താൻ. ഇങ്ങനെ നടത്തപ്പെടുന്ന സ്നാന ശുശ്രൂഷയായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ നടത്തപ്പെടുന്ന അതിശക്തമായ സ്നാന ശുശ്രൂഷ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പിതാവ് മരണത്തിൽ നിന്ന് ഉയർപ്പിക്കിയാൽ, അതായത് ജലത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് പിതാവിൻ്റെയും, റോമാലേഖനം 6:4, റോമറിട്ടിൻ്റെ 11, എഫേസ്യർ 1:20, ക്രിസ്തുവിനോട് അടക്കപ്പെടുകയാൽ പുത്രൻ്റെയും, റോമർ 6:4, കൊലോസ്യർ 2:12, ആത്മാവിനെ കൊണ്ട് ജീവിപ്പിക്കിയാൽ പരിശുദ്ധാത്മാവിൻ്റെയും, റോമർ 8:11. ഈ നാമത്തിൽ നടത്തപ്പെടുന്നതാണ് യഥാർത്ഥമായ സ്നാന ശുശ്രൂഷ. ശിഷ്യന്മാർ സ്നാനം നടത്തിയപ്പോൾ തന്നെ സ്നാനനാമം പറയാതെയും പല രീതിയിൽ സ്നാനനാമം ഉപയോഗിച്ചും ആ പ്രവൃത്തി ചെയ്തതായി അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു, അപ്പോസ്തല പ്രവൃത്തി 8:16, 19:5. ഇനി അടുത്തത്, അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആദ്യമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു, അപ്പോസ്തല പ്രവൃത്തി 2:38, 10:48. ഇനി അടുത്തത്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ, റോമർ 6:2. ഇനി അടുത്തത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു, ഗലാത്യർ 3:27. ഇനി ഇവിടെ പറയുന്ന വാക്യങ്ങളൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നും അതുപോലെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ എന്നും ക്രിസ്തുവിനോട് ചേരുവാൻ എന്നും ഒക്കെയാണ് വായിക്കുന്നത്. ഇനി എത്യോപ്യനായ ഷണ്ണൻ, പൗലോസ്, ലുദിയ, കാരാഗ്രഹ പ്രമാണി എന്നിവരുടെ സ്നാനത്തിങ്കൽ സ്നാനനാമം പറഞ്ഞിട്ടേ ഇല്ല, അവിടെ അത് എഴുതിയിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 8:38, 9:18, 16:15, 16:33 ഇവിടെ സ്നാനനാമം പറയാഞ്ഞതിനാൽ അവർ സ്വീകരിച്ച സ്നാനം ക്രിസ്തീയ സ്നാനമല്ലായിരുന്നു എന്ന് വരുമോ? ഒരിക്കലുമില്ല. സംഭവങ്ങളുടെ ആവർത്തനത്തിൽ ആദ്യ പ്രസ്താവനകൾ വിട്ട് എഴുതി എന്ന് മാത്രം. ഇവിടെ എല്ലാം പ്രധാനമായി ഊന്നൽ കൊടുത്തിരിക്കുന്നത് നാമം അല്ലെങ്കിൽ നാമത്തിൽ. ദൈവത്തിൻ്റെതായ എല്ലാ സവിശേഷതകളെയും അധികാരത്തെയും ഒന്നിച്ചു വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് നാമത്തിൽ എന്നതിൽ അന്തർലീനമായിരിക്കുന്നത്. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ സകല ദൈവിക അധികാരവും കർത്തൃത്വവും സമ്പൂർണതയും അതിൽ അന്തർലീനമായിരിക്കുന്നുവെന്നെങ്കിലും അന്തർലീനമായിരിക്കുന്നുവെങ്കിലും യേശുവിൻ്റെ നാമം എന്ന പദമല്ല സ്നാനത്തിൻ്റെ വ്യവസ്ഥയിൽ അവർ അംഗീകരിച്ചത്. സ്നാനപ്പെടുത്തുമ്പോൾ അവർ അംഗീകരിച്ചിരുന്ന ഫോർമുല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെന്നാണ്. ശിഷ്യന്മാർ പ്രസംഗിച്ചത് യേശുവിൻ്റെ നാമമായിരുന്നതിനാൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ അവർ സ്നാനപ്പെടുത്തിയത് യേശു എന്തു കൽപ്പിച്ചുവോ ആ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതൊക്കെയുമാണ് അന്നും ഇന്നും അംഗീകരിക്കുന്നത്. യേശുവിൻ്റെ നാമം വ്യക്തികളെ സ്നാനപ്പെടുത്തേണ്ട നാമമായിട്ട് ശിഷ്യന്മാർ ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തുമ്പോൾ യേശുവിൻ്റെ നാമത്തിലല്ല സ്നാനപ്പെടുത്തിയിരുന്നെന്ന് ചുരുക്കം. എന്നാൽ മൂന്ന് പ്രത്യേക നിലയിൽ ആ നാമം പ്രസക്തമായിരുന്നു. 1, യോഹന്നാന്റെ സ്നാനം നിലവിലിരുന്നതിനാൽ അതല്ല ഇത് എന്ന് ജനം യേശുവിൻ്റെ നാമം ഉച്ചരിച്ചതിനാൽ ഗ്രഹിപ്പാനിടയായി. 2, യഹൂദന്മാർക്ക് യേശു തന്നെ മശിഹ എന്ന് അംഗീകരിപ്പാനത് സഹായമായി. 3, സ്നാനം ക്രിസ്തുവിലുള്ള വിശ്വാസം പരസ്യമായി ഏറ്റുപറയുന്ന ഒരു പ്രവൃത്തിയാകയാൽ സ്നാനപ്പെടുന്ന വ്യക്തി സ്വർഗീയനായ മശിഹയെ അംഗീകരിച്ചിരിക്കുന്നുവെന്നും യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ അഥവാ നേതൃത്വത്തിന് വിധേയമായിരിക്കുന്നു എന്നും ഇത് വ്യക്തമാക്കി. ത്രിത്വനാമത്തിന് സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ അതിൽ നിന്നും യേശുവിൻ്റെ നാമം മാത്രം ശിഷ്യന്മാർ വേർപെടുത്തി എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. യേശുവിൻ്റെ നാമക്കാരി കർത്താവ് നാമത്തിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം കർത്താവിനറിയാം. ദൈവിക ത്രിത്വത്തിലെ ഓരോ വ്യക്തിത്വത്തോടും ചേർത്ത് പിതാവിൻ്റെ നാമത്തിൽ, പുത്രൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് കർത്താവ് പറഞ്ഞില്ല. കാരണം ഏക ദൈവത്തിൽ നിന്നുള്ള മൂന്ന് പുറപ്പാടാണ് ത്രിത്വം എന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അതിനാൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ സ്നാനാർത്ഥിയെ ശിഷ്യന്മാർ വെള്ളത്തിൽ മുക്കുമ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ നാമം പറഞ്ഞാണ് മുക്കിയത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. യേശുവിൻ നാമത്തിലല്ലാതെ സ്നാനം ശരിയല്ലെന്നും ഈ നാമത്തിൽ സ്നാനമേറ്റില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്നും പഠിപ്പിക്കുന്നത് കൂടാതെ ത്രിത്വനാമത്തിൽ സ്നാനപ്പെട്ടവരെ വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ നാമക്കാർ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിൻ നാമക്കാരെ നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റാണ്. ഇത് നിങ്ങൾ നിർത്തണം. ശരിയായ ക്രിസ്തീയ ഉപദേശത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ജലസ്നാനത്തെക്കുറിച്ചുള്ള ഇവരുടെ മറ്റൊരു ഉപദേശം ജലസ്നാനത്താൽ പുതുജനനം നടക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 3:5 ആധാരമാക്കി വെള്ളത്താലും ആത്മാവിനാലും ആണ് പുതുജനനം പൂർണ്ണമാകുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ വെള്ളത്താൽ എന്നുള്ളതിനെ യേശുവിൻ നാമത്തിലുള്ള ജലസ്നാനമെന്നും ആത്മാവിനാൽ എന്നതിനെ അന്യഭാഷ അടയാളമായുള്ള ആത്മാഭിഷേകം എന്നുമാണ് അവരുടെ വ്യാഖ്യാനം. യേശുവിൻ നാമത്തിന് പകരം ത്രിത്വനാമത്തിൽ സ്നാനം സ്വീകരിച്ചാൽ പുതുജനനം വീണ്ടും ജനനം നടക്കുകയില്ല എന്നും ഇവർ പഠിപ്പിക്കുന്നു. തിരുവചനത്തിൽ ഈ ഉപദേശങ്ങളെ പരിശോധിക്കുമ്പോൾ ഇത് വേദ വിപരീത ഉപദേശങ്ങളാണെന്ന് ഗ്രഹിക്കാൻ പ്രയാസമില്ല. പുതുജനനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 Petros 1:23 ഇവിടെ ദൈവവചനത്താലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നതെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യോഹന്നാൻ 3:5 വെള്ളം എന്നത് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം അഞ്ചാം അധ്യായം 26-ാമത്തെ വാക്യം കൂടെ വായിക്കുക. വെള്ളം കെടുതിയുള്ള ഒരു വസ്തുവാകിയാൽ അതിനാൽ പുതുജന്മം നടക്കുകയില്ല. വെള്ളം കെടുതിയുള്ള വസ്തുവാകിയാൽ അതിനാൽ പുതുജന്മം നടക്കുകയില്ല. ഇനിയും സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് തിരുവചന വെളിച്ചത്തിൽ അല്പമായി നമുക്ക് ചിന്തിക്കാം. സ്നാനം എന്നതിനെ മുഴുകൽ എന്നാണ് അർത്ഥം. സ്നാനം ആർക്കാണ്? ഒന്ന്, മാനസാന്തരപ്പെട്ടവർക്ക്, അപ്പോസ്തല പ്രവൃത്തി 2:38. രണ്ട്, വിശ്വസിച്ചവർക്ക്, മർക്കോസ് 16:16, അപ്പോസ്തല പ്രവൃത്തി 8:12. സ്നാനം എന്താണ്? ഒന്ന്, ദൈവത്തിൻ്റെ ആലോചന, ലൂക്കോസ് 7:30. രണ്ട്, യേശുവിൻ്റെ അന്ത്യകൽപ്പന, മത്തായി 28:16-20 വാക്യങ്ങൾ. സ്നാനത്തിൻ്റെ പ്രാധാന്യത എന്താണ്? ഒന്ന്, യേശു സ്നാനപ്പെട്ടു, മത്തായി 3:16, ലൂക്കോസ് 3:21. രണ്ട്, ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി, യോഹന്നാൻ 3:22. യോഹന്നാൻ 4:2. മൂന്ന്, അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്, അപ്പോസ്തല പ്രവൃത്തി 2:38, 19:4-5. സ്നാനത്തിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, യേശുവിനോട് ചേരുന്നു, ഗലാത്യർ 3:27. രണ്ട്, യേശുവിനെ ധരിക്കുന്നു. മൂന്ന്, യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് പങ്കാളികളായി തീർന്നു. യേശുവിനോട് ചേരുന്നു എന്നുള്ള വാക്യം ഗലാത്യർ 3:27, യേശുവിനെ ധരിക്കുന്നു എന്നുള്ള വാക്യം ഗലാത്യർ 3:27. യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് പങ്കാളികളായി തീർന്നു എന്നുള്ള വാക്യം റോമാലേഖനം 6:3-5. 4, ദൈവത്തോട് നല്ല മനസാക്ഷി പ്രാപിക്കുന്നു, 1 പത്രോസ് 3:21. ഈ വചന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്നാനത്തിലല്ല പുതുജനനം നടക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. വീണ്ടും ജനിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവവചനത്തോടു കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് വീണ്ടും ജനം നടക്കുന്നത്. ദൈവവചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു, എബ്രായർ 4:12. ദൈവവചനം പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്നു, യെരമ്യാവ് 23:29. മർക്കോസിന്റെ മാളിക മുറിയിൽ വചനം കേട്ടപ്പോഴാണ് കുത്തുകൊണ്ടത്, അപ്പോസ്തല പ്രവൃത്തി 2:37. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാകുന്നുവെന്നും സ്നാനത്താലല്ല പുതുജനനം നടക്കുന്നതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കൊണ്ണം കഴിഞ്ഞു. ഇനിയും അടുത്ത വിഷയങ്ങളിലേക്ക് നമുക്കടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശുവിൻ നാമക്കാർ പഠിപ്പിക്കുന്നത് പെസഹയും തിരുവത്താഴവും ഒന്ന് എന്നാണ്. പെസഹായും തിരുവത്താഴവും ഒന്നാണ് എന്നാണ് യേശു നാമക്കാർ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ആചരിച്ച പെസഹായ്ക്ക് തുല്യമാണ് തിരുവത്താഴമെന്ന് യേശു നാമക്കാർ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ പെസഹായും പുതിയ നിയമത്തിലെ തിരുവത്താഴവും ഒന്നല്ല. തിരുവത്താഴത്തെ പെസഹായോട് സാദൃശ്യപ്പെടുത്തി അനുഷ്ഠിക്കുന്നത് ദൈവവചനാനുസരണമല്ല. പെസഹ സംഹാരകനിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയായിരുന്നു. എന്നാൽ തിരുവത്താഴം ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയെ കാണിക്കുന്നു. മറ്റു ചിലർ പഠിപ്പിക്കുന്നത് തിരുവത്താഴം അനുഷ്ഠിക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയാകുന്നുവെന്നാണ്. എന്നാൽ പാപികൾക്ക് വേണ്ടിയല്ല, പാപം മോചിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ് തിരുവത്താഴം. 2, പെസഹായ്ക്ക് മാംസം വേണമായിരുന്നു. ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ട് കയ്പി ചീറിയോടുകൂടെ തിന്നണമായിരുന്നു. പുറപ്പാട് പുസ്തകം 12:8 വാക്യം. എന്നാൽ തിരുവത്താഴത്തിന് മാംസം ആവശ്യമില്ല, അപ്പവും വീഞ്ഞുമാണ് ഇതിലെ വസ്തുക്കൾ. 3, പെസഹ എപ്പോഴും ആചരിക്കാൻ പാടില്ല. ഇസ്രായേലിയരുടെ 1-ാം മാസമായ ആബീബ് മാസം 14-ാം തീയതി രാത്രിയിലാണ് പെസഹ ആചരിക്കേണ്ടത്. പുറപ്പാട് പുസ്തകം 12:6 വാക്യം. എന്നാൽ തിരുവത്താഴം അനുഷ്ഠിക്കുന്നതിന് സമയഭേദമില്ല, ഇത് സഭ കൂടി വരുമ്പോഴെല്ലാം ചെയ്യേണ്ടതാണ്. 4, പെസഹായ്ക്ക് ഉണ്ടാക്കുന്ന അപ്പം പുളിച്ച മാവ് കൊണ്ട് ആയിരിക്കാൻ പാടില്ല. പുറപ്പാട് പുസ്തകം 12:8 വാക്യം. തിരുമേശയിൽ ഉപയോഗിക്കുന്ന അപ്പത്തിന് അങ്ങനെയുള്ള വ്യവസ്ഥയില്ല. 5, പെസഹ ആചരിക്കേണ്ടത് അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് എന്നിപ്രകാരമുള്ള നിബന്ധനകളോടെയാണ് ആയിരുന്നു പെസഹ ആചരിക്കേണ്ടത്. എന്നാൽ തിരുവത്താഴം അനുഷ്ഠിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള നിബന്ധനകൾ കാണുന്നില്ല. വിശുദ്ധന്മാരുടെ കൂടിവരവുകളിൽ പ്രധാനമായി അനുഷ്ഠിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് തിരുമേശ. ആദിമ സഭ ദിനം പ്രതി ഈ ശുശ്രൂഷ അനുഭവിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:7 2:46-47 ഉള്ള വാക്യങ്ങൾ. പുതിയ നിയമസഭ കർത്തൃമേശയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തുകൊണ്ട് എന്ന് ചില വാക്യങ്ങളുണ്ട് നമുക്ക് തെളിയിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:51 വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നുണ്ടല്ല എന്നേക്കും ജീവിക്കും, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവനായി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകും. യോഹന്നാന്റെ സുവിശേഷം 6:53-54 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 6:57 ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യോഹന്നാൻ 6:56 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈ പറഞ്ഞ വേദവാക്യങ്ങളിൽ നിന്ന് തിരുവത്താഴത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത ആദിമസഭ മനസ്സിലാക്കിയിരുന്നതാണ് അവർ ദിനം പ്രതി അപ്പം നുറുക്ക് ആചരിച്ചത്. എന്നാൽ ഇന്നത്തെ അനേക സഭകളും വല്ലപ്പോഴുമൊക്കെയാണ് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. മത്തായി സുവിശേഷം 26:26-28 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ നിന്നും കർത്തൃമേശയിലെ അപ്പം കാൽവറിയിൽ നുറുക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരത്തിന് സാദൃശ്യമായും വീഞ്ഞ് അഥവാ പാനപാത്രം കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും പാപമോചനത്തിനായി ഒഴുക്കപ്പെട്ട രക്തത്തിനും സാദൃശ്യമായിരിക്കുന്നു. ഈ ശുശ്രൂഷ പ്രധാനമായും കർത്താവിൻ്റെ കാൽവറി മരണത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. 1 Corinthians 11:26. ഇനി അടുത്തതായി യേശുനാമക്കാർ പഠിപ്പിക്കുന്നത് തിരുവത്താഴ് ശുശ്രൂഷ രാത്രി തന്നെ നടത്തണം എന്നുള്ളതാണ്. ഈ ശുശ്രൂഷ രാത്രിയിൽ മാത്രമേ നടത്താവൂ എന്ന് ഇവർ ധരിച്ചിരിക്കുകയാണ്. എന്നാൽ അപ്രകാരമുള്ള ഒരു കൽപ്പനയോ നിബന്ധനയോ തിരുവെഴുത്തിൽ കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയാകയാൽ വിശ്വാസികൾക്ക് സൗകര്യമുള്ള ഏത് സമയത്തും ഇത് ആചരിക്കാവുന്നതാണ്. തിരുവത്താഴം രാത്രി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ഇവർ ശഠിക്കുകയാണ്. യേശുനാമക്കാരുടെ അതേ ഒരു ദുരുപദേശമാണ് ഇത്. രാത്രിയിലല്ലാതെ പകൽ ഈ ശുശ്രൂഷ നടത്തിയാൽ പാപമാണെന്ന് യേശുനാമക്കാർ വിശ്വസിക്കുന്നു. കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കുന്ന ഈ ശുശ്രൂഷ ഏത് നേരത്തും നടത്താവുന്നതാണ്. തിരുവത്താഴം എന്ന വാക്കിൽ പിടിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ രാത്രി തന്നെ നടത്തണമെന്ന് ഇവർ ശഠിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് തിരുവത്താഴം എന്ന് പേര് മാത്രമല്ല മറ്റ് പല പേരുകളും കൊടുത്തിരിക്കുന്നതായി തിരുവചനത്തിൽ കാണുന്നു. അപ്പം നുറുക്ക് എന്ന് ഈ മേശയ്ക്ക് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:42-46 20:7 അനുഗ്രഹ പാത്രം എന്നിതിന് പേര് കൊടുത്തിട്ടുണ്ട്. 1 Corinthians 10:16 കൂടാതെ തിരുമേശ, കർത്തൃമേശ എന്നീ പേരുകളിലും ഈ മഹനീയ ശുശ്രൂഷ അറിയപ്പെടുന്നു. ഇനിയും അത്താഴത്തിന് രാത്രിയിലെ ആകാരം എന്ന് മാത്രമല്ല അർത്ഥം. വെളിപ്പാട് പുസ്തകം 19:18 ദൈവത്തിൻ്റെ അത്താഴം എന്ന് വായിക്കുന്നു. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്ന് കൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ അത്താഴം എന്നതിനെ വിരുന്ന് അഥവാ ഫീസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യേശുവിൻ നാമക്കാരും മറ്റ് ചില പന്തക്കോസുകാരും പറയുന്നത് യേശു അപ്പവും വീഞ്ഞും വാഴ്ത്തി കൊടുത്തത് രാത്രിയിലായതിനാൽ ഇതനുഷ്ഠിക്കേണ്ടത് രാത്രിയിൽ മാത്രം ആയിരിക്കണമെന്നാണ്. ഇങ്ങനെ വാദിക്കുന്നവരോട് ചോദിക്കട്ടെ, യേശു യോർദാൻ നദിയിലാണ് സ്നാനപ്പെട്ടത്, ആയതിനാൽ സ്നാനപ്പെടുന്നവർ യോർദാനിൽ തന്നെ സ്നാനപ്പെടണം എന്നുണ്ടോ? യേശു 40 ദിവസം ഉപവസിച്ചതുകൊണ്ട് എല്ലാവരും 40 ദിവസം തന്നെ ഉപവസിക്കണമെന്നുണ്ടോ? കർത്താവ് പെസക രാത്രിയിൽ അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പവും വീഞ്ഞും വാഴ്ത്തി കൊടുത്തത്. രാത്രിയിൽ മാത്രമേ തിരുവത്താഴ ശുശ്രൂഷ നടത്താൻ പാടുള്ളൂ എന്ന് വാദിക്കുന്ന ഈ യഹോവ സാക്ഷിക്കാർ, അങ്ങനെയെങ്കിൽ പെസഹ രാത്രിയിലാണ് ഈ ശുശ്രൂഷ നടത്തേണ്ടത്. യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അപ്പവീഞ്ഞുകൾ കൊടുത്തുകൊണ്ട് പറയുന്നത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് മാത്രമാണ്, അല്ലാതെ രാത്രിയിൽ നടത്താൻ പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന ഈ ശുശ്രൂഷ രാത്രിയിൽ മാത്രം മതിയോ? അതോ പകൽ കർത്താവിനെ ഓർക്കുന്നത് പാപമാകുമോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ എന്നാണ് 1 കൊരിന്ത്യർ 10:16 വാക്യത്തിൽ. ഈ കൂട്ടായ്മ, ക്രിസ്തുമായിട്ടുള്ള ഈ കൂട്ടായ്മ രാത്രിയിൽ മാത്രം മതിയോ? യേശുവിൻ നാമക്കാരെ, കർത്താവ് പെസഹായും തിരുവത്താഴവും ആചരിച്ചത് രാത്രിയിലായിരുന്നു എന്ന് വാദിക്കുന്നവർ രാത്രി തന്നെ ആ ശുശ്രൂഷ നടത്തണമെന്ന് നിങ്ങൾ എന്തിന് ശഠിക്കുന്നു? രാത്രി എന്ന് പറയുന്ന സമയം അതേ സന്ധ്യ സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ടും കഴിയും. സന്ധ്യമുള്ള സമയമാണ് രാത്രി. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ അപ്പം നുറുക്കിയത് പാതിരാ കഴിഞ്ഞായിരുന്നുവെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആ അതേ അപ്പോസ്തലപ്രവൃത്തി 20:7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസങ്ങൾ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംസാരിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. പാതിര നേരത്തെ യൂത്തിക്കോസ് ഉറക്കം തൂങ്ങി 3-ാം നിലയിൽ താഴെ വീണ് മരിച്ചു. പൗലോസ് അവനെ വീണ്ടും ജീവിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പം നുറുക്കിയതെന്ന് കാണുന്നു. കർത്താവിൻ്റെ അത്താഴം ആചരിക്കുന്നതിന് സമയക്ലിപ്തതയില്ല എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:8-11 വാക്യങ്ങൾ ഈ ആ ഭാഗങ്ങൾ നമ്മൾ വിളിച്ചറിയിക്കുന്നു. പാതിര വരെ പ്രസംഗിക്കുകയും പിന്നീട് യൂത്തിക്കോ സംഭവം നടക്കുകയും ചെയ്ത ശേഷം പിറ്റേന്നാൾ വെളുപ്പിനാണ് പൗലോസ് തിരുവത്താഴം ആചരിച്ചത്. ഈ ശുശ്രൂഷ എപ്പോൾ നടത്തണമെന്ന് കർത്താവോ അപ്പോസ്തോളന്മാരോ നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്രേ. ആവശ്യമില്ലാതെ കേവലം അക്ഷരാർത്ഥത്തിൽ മാത്രം മുറുകെ പിടിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കുന്ന വിഷമങ്ങളാണ് ഇതൊക്കെ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് യേശു നാമക്കാർ പറയുന്നത് കാല് കഴുകാതെ തിരുവത്താഴം അനുഷ്ഠിച്ചുകൂടാ എന്നാണ്. അഥവാ പാദം കഴുകൽ ശുശ്രൂഷ കഴിയാതെ തിരുവത്താഴം അനുഷ്ഠിച്ചുകൂടാ. അവർ പറയുന്നത് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നാം ചെയ്യേണ്ടതായ അതിപ്രധാനമായ കാര്യമാണ് തമ്മിൽ തമ്മിൽ കാലുകൾ കഴുകുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള ശുശ്രൂഷ അഥവാ കാൽ കഴുകാതെയുള്ള തിരുവത്താഴ ശുശ്രൂഷ സ്വർഗം അംഗീകരിക്കുമോ എന്ന് യേശുനാമക്കാർ ചോദിക്കുന്നു. അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമോ എന്നും അവർ ചോദിക്കുന്നു. നിശ്ചയമായിട്ടും അങ്ങനെയുള്ള ശുശ്രൂഷയെ ദൈവം അംഗീകരിക്കില്ല എന്ന് യേശുനാമക്കാർ പറയുന്നു. അവരുടെ ഒരു പുസ്തകം സത്യോപദേശ ഭൂഷണം എന്നുള്ള പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി അത് അവർ വിശദീകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയും. പാദം കഴുകലിന് ശേഷം മാത്രമേ തിരുത്താഴ് നടത്താവൂ എന്ന് ഈ പഠിപ്പിക്കൽ ഇന്നും അവർ നിലവിൽ നിർത്തിയിരിക്കുന്നു. കർത്താവ് അപ്രകാരം ചെയ്തത് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പതിവിനെ അനുകരിച്ചാണ്. പാദം കഴുകൽ തിരുവത്താഴത്തോട് ബന്ധപ്പെടുത്തി നടത്തുവാൻ നമുക്ക് കൽപ്പന തന്നിട്ടില്ല. യേശു ചെയ്തത് അനുകരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം പാദം കഴുകൽ നടത്തുകയും പിന്നീട് പെസഹ ഭക്ഷിക്കുകയും പിന്നീട് തിരുവത്താഴം നടത്തുകയുമാണ് വേണ്ടത്. കാരണം പാദം കഴുകൽ കർത്തൃമേശയോടനുബന്ധിച്ചല്ല പെസഹായോട് ബന്ധിച്ചാണ് അന്ന് നടത്തിയത്. ആകയാൽ പാദം കഴുകലും കർത്തൃമേശയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തന്നെ പാദം കഴുകൽ ശുശ്രൂഷ ദൈവസഭയ്ക്ക് സ്വീകാര്യമാണ് താനും. ഇവരുടെ സംസാരം കേട്ടുകഴിഞ്ഞാൽ മറ്റെല്ലാ ശുശ്രൂഷയെക്കാളും സ്വർഗത്തിൽ പോകണമെങ്കിൽ പോലും തമ്മിൽ തമ്മിൽ കാല് കഴിയാലേ മതിയാകുള്ളൂ എന്നാണ് യേശുനാമക്കാർ നമ്മെ പഠിപ്പിക്കുന്നത്. കാലുകൾ കഴുകാതെ തിരുമേശ അനുഷ്ഠിച്ചാൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ല എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. ഈ ഉപദേശത്തിന് ആധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഏതെങ്കിലും വചനം ഇവർക്ക് എടുത്തു കാണിക്കുവാൻ കഴിയുമോ? സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ച ഇത്തരം പ്രസ്താവനകൾ ക്രിസ്തീയ അടിസ്ഥാനങ്ങളെ മറിച്ചു കളയുന്ന ദുരുപദേശങ്ങളാണെന്നുള്ളത് ദൈവജനം ഓർത്തോളാണ്. 1 തിമോത്യോസ് 4:2. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണല്ലോ പാദശുശ്രൂഷയെക്കുറിച്ച് നാം കാണുന്നത്. യേശു ശിഷ്യന്മാരുമായി അത്താഴം കഴിക്കുമ്പോൾ അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 13:4-5. ഇത് സ്വർഗത്തിൽ പോകുന്നതിനുള്ള മാർഗമാണെന്ന് കർത്താവ് പഠിപ്പിച്ചില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനിക്കണമെന്നാണ് യേശു നിക്കോദിമോസിനോട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 3:3. പാദം കഴുകൽ ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 13:15. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിലൂടെ തൻ്റെ ദാസിത്വം വെളിപ്പെടുത്തുകയായിരുന്നു. മത്തായി സുവിശേഷകൻ യേശുവിനെ രാജാവായും ലൂക്കോസ് സുവിശേഷകൻ യേശുവിനെ പൂർണ്ണ മനുഷ്യനായും യോഹന്നാൻ യേശുവിനെ ദൈവമായി ചിത്രീകരിക്കുമ്പോൾ മർക്കോസ് സുവിശേഷകൻ യേശുവിനെ ദാസനായിട്ടാണ് വെളിപ്പെടുത്തിയത്. മർക്കോസിന്റെ സുവിശേഷം 10:45 നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി അവൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് വായിക്കുന്നു. മത്തായി 18:1 യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ പലപ്പോഴും വലിയവനാരെ എന്നുള്ള ചിന്തയും വാദവും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ ഈ ശുശ്രൂഷ മുഖാന്തരം കർത്താവ് പഠിപ്പിച്ചു. മർക്കോസ് 10:43-44 നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. പാദം കഴുകൽ ശുശ്രൂഷ സ്വർഗത്തിൽ പോകുന്നതിനാണെന്ന് പഠിപ്പിക്കുന്നവർക്ക് ഈ ശുശ്രൂഷ വെറും ഒരു ആചാരം മാത്രമായിരിക്കുകയാണ്. ഇസ്രായേലർക്ക് ഹൃദയ പരിച്ഛേദനം ഇല്ലാതെ ജഡത്തിൻ്റെ പരിച്ഛേദന ഒരു ആചാരം മാത്രമായി അധപ്പതിച്ചു. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. റോമാലേഖനം 2:28-29. യേശു കപടഭക്തിക്കാരായ പരീശന്മാരോട് പറഞ്ഞു, പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പദാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു, ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം എന്ന് യേശു പറഞ്ഞു. ലൂക്കോസ് 11:42. ഹൃദയത്തിൽ ദൈവസ്നേഹവും താഴ്മയും ഇല്ലാതെ മറ്റുള്ളവരെ തന്നെക്കാ ശ്രേഷ്ഠരെന്ന് കരുതുവാൻ മനസ്സില്ലാതെ കാലുകൾ കഴുകിയതുകൊണ്ട് എന്ത് വിശേഷത? ഈ ശുശ്രൂഷയിലൂടെ പുറമേയുള്ള ആചാരമല്ല അകമേയുള്ള വിനയമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പാദ ശുശ്രൂഷ സഭകളിൽ നടത്തുന്നത് നല്ലതാണ്, എന്നാൽ ഇത് ഒരു അടിസ്ഥാന ഉപദേശമല്ല. യേശുവിൻ നാമക്കാർ വിചാരിക്കുന്ന പോലെ ഇതര പെന്തക്കോ സഭകൾ പാദശുശ്രൂഷ അവഗണിക്കുന്നവരല്ല. സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും സൗകര്യമനുസരിച്ച് നമ്മുടെ സഭകളിൽ ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ പാദം കഴുകി തിരുവത്താഴ ശുശ്രൂഷ നടത്തിയാലേ സ്വർഗം അംഗീകരിക്കുകയുള്ളൂ എന്നതിന് യാതൊരു വചനാടിസ്ഥാനവും ഇല്ല എന്ന് യേശു നാമക്കാർ ഓർത്തുകൊള്ളട്ടെ. വേദപുസ്തക സത്യങ്ങളെ സസൂക്ഷ്മം പഠിച്ച് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറാൻ തക്കവണ്ണം ശ്രമിക്കുക. തെറ്റായ ഉപദേശങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകാതെ നേരായ പാതയിൽ മുൻപോട്ട് പോകുന്നതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അബദ്ധോപദേശത്തു നിന്ന് കരകയറുവാൻ സത്യവചനത്തെ തുറന്ന ഹൃദയത്തോടെ ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനായിട്ട് ഞാൻ യേശുനാമക്കാരെ ഉപദേശിക്കുന്നു. നിങ്ങൾ ഈ സത്യത്തിലേക്ക് കടന്നു വരിക. അടുത്തായി തുറന്നുള്ളതായ അവരുടെ ദുരുദ്ദേശങ്ങൾ നമുക്ക് ചിന്തിക്കാം. അടുത്തതായി യേശുനാമക്കാർ പ്രധാനമായി നിഷേധിക്കുന്നത് ത്രിത്വോപദേശത്തെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നവരെ ഈ കൂട്ടർ ബഹുദൈവാരാധനക്കാർ എന്ന് മുദ്രകുത്തി ആക്ഷേപിക്കുന്നു. ത്രിത്വവിശ്വാസികൾക്ക് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നിങ്ങനെ മൂന്ന് ദൈവങ്ങളുണ്ടെന്ന് യേശുനാമക്കാർ നമ്മെ പരിഹസിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. ത്രിത്വം ഒരു മാർമിക സത്യമാണ്, അഥവാ വിശദീകരിക്കാനാവാത്ത രഹസ്യമാണ്. പക്ഷേ ഇത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വ്യക്തമായ പഠിപ്പിക്കലാണ്, തെറ്റില്ലാത്ത വെളിപ്പാടാണ്, ഉന്നതമായ വിശ്വാസമാണ്. നമ്മുടെ ദൈവത്തെ പൂർണ്ണമായി അറിഞ്ഞുകൂടാ ദൈവിക ഘടനയും അവസ്ഥയും ദൈവം വെളിപ്പെടുത്തി തന്നതും അനുസരിച്ച് മാത്രമേ നമുക്കറിയാവൂ. അപ്രയമനും അപരിചിതനും അഗോചരനും അത്യുന്നതനും അനാഥനുമൊക്കെയായ ദൈവത്തെ ക്ഷണികനും പരിമിതനുമായ മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുക്കാനൊക്കത്തില്ല. ദൈവത്തിന്റെ രൂപമോ ഭാവമോ ആരംഭമോ ഒന്നും മനുഷ്യന് ഗ്രഹിപ്പാൻ സാധ്യമല്ല. ദൈവത്തെപ്പറ്റി ദൈവം സ്വയമായി പരിചയപ്പെടുത്തനുസരിച്ച് മാത്രമേ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുള്ളൂ. ഒന്ന് മൂന്നായിരിക്കുന്നതും മൂന്ന് ഒന്നായിരിക്കുന്നതും യേശുനാമക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് കൊരിന്ത്യർ 2:14 വാക്യം വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ബോധത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല എന്ന് നാം വായിക്കുന്നു. ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യൻ ഒന്ന്, എന്നാൽ അവനിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട്. 1 Thessalonians 5:23 വാക്യം വായിക്കുക. നോഹയുടെ പെട്ടകം ഒന്ന്, എന്നാൽ അതിന് മൂന്ന് തട്ടുകൾ ഉണ്ടായിരുന്നു. 6:16. മനുഷ്യവർഗം ഒന്ന്, പക്ഷേ യഹൂദൻ, ജാതി, ദൈവസഭ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. 1 Corinthians 10:32. പലതും ഒന്നായിരിക്കുന്നു. ജലത്തിന് കരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട്, പക്ഷേ ഇതെല്ലാം ജലം തന്നെ. സൂര്യപ്രകാശത്തിൽ രാസശക്തിയുടെ ധാര, ആക്റ്റിനിക് റേ. 2 Prakashavahakadhara, ഇലുമിനിറ്ററിയസ് റേ. 3 ഉഷ്ണജാലകധാര, കാലോറിറ്റിക് റേ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം പ്രകാശം തന്നെ. സമത്രികോണം, തുല്യ നീളമുള്ള മൂന്ന് രേഖകളിലുള്ള ത്രികോണത്തിന് തുല്യ അളവുകളോടുകൂടിയ മൂന്ന് കോണുകൾ ഉണ്ടായിരിക്കും. മൂന്ന് തുല്യ കോണുകൾ, അതുപോലെ സാരാംശത്തിൽ തുല്യരായ മൂന്ന് ആളത്വങ്ങൾ, അല്ലെങ്കിൽ ഏകദൈവം. ഇനിയും ത്രിയേക ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് തെളിയിക്കാൻ തക്കണം പോവുകയാണ്. ത്രിയേക ദൈവം പഴയ നിയമത്തിൽ Esaiah 48:16, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. യഹോവയായ കർത്താവ് എന്ന് പറയുന്നത് പിതാവ്, എന്നെയും എന്ന് പറയുന്നത് പുത്രൻ, പിന്നെ തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. 2 Esaiah 6:3, സാറാപ്പുകൾ ആരാധിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുന്നു. ഇനിയും Esaiah 63:9-10 വാക്യങ്ങളിൽ അവൻ, സന്മുഖദൂതൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ മൂന്ന് പേരെ കാണുന്നു. ആ വാക്യം ഞാൻ വായിക്കട്ടെ. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സന്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു, എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഇതിൽ അവൻ എന്നത് യഹോവയായ ദൈവവും പിന്നെ മറ്റൊന്ന് പരിശുദ്ധാത്മാവാകുന്നു. ഇനി സന്മുഖദൂതൻ ആരെ? ഇവിടെ പറയുന്ന സന്മുഖദൂതൻ ഇസ്രായേലിനെ അവരുടെ കഷ്ടതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ സൃഷ്ടികളായ ദൂതന്മാർ അല്ല എന്ന് വ്യക്തമാണ്. മലാക്കി 3:1 പറഞ്ഞിരിക്കുന്ന നിയമദൂതൻ കർത്താവാണെന്നവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ആകയാൽ യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന സന്മുഖദൂതൻ യേശു ക്രിസ്തുവാണ്. ഇനി 4 സംഖ്യാപുസ്തകം 6:24-26 ഈ ഇസ്രായേൽ ജനത്തെ മഹാപുരോഹിതൻ ആശീർവദിക്കുമ്പോൾ 3 പ്രാവശ്യം എടുത്ത് പ്രസ്താവിക്കുന്നു, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ഉള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇനിയും 5 യെശയ്യാവ് പ്രവചനം 61:1 യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഇതിൽ യഹോവയായ കർത്താവിൻ്റെ എന്ന് പറയുന്ന പിതാവ്, ആത്മാവ് എന്നുള്ളത് പരിശുദ്ധാത്മാവ്, എൻ്റെ മേൽ എന്ന് പറഞ്ഞിരിക്കുന്ന പുത്രൻ, ഇങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ത്രിയേകത്വം നമുക്ക് തെളിയിപ്പാൻ തക്കൊന്നും കഴിയും. ഇനി പുതിയ നിയമത്തിൽ നിന്ന് ഒന്നാമതായി നമുക്ക് 1 യോഹന്നാൻ 5:7 വാക്യം വായിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സാക്ഷ്യം പറയുന്നവർ 3 ആത്മാവ്, ജലം, രക്തം. 1 യോഹന്നാൻ 5:8 വാക്യമാണ്. സാക്ഷ്യം പറയുന്നവർ 3 ആത്മാവ്, ജലം, രക്തം. ഈ 3 സാക്ഷ്യം ഒന്ന് തന്നെ എന്ന് വായിക്കുന്നു. ഇതിൻ്റെ ശരിയായ തർജ്ജമ, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഈ 3 ഒന്നാകുന്നു എന്നാണ് ഇവിടെ തൃത്വം വ്യക്തമായി തെളിയിക്കുന്നു. ഇനി 2 മത്തായി സുവിശേഷം 3:16-17 വാക്യങ്ങൾ. യേശുവിൻ്റെ സ്നാന സമയത്ത് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു, പുത്രൻ യോർദാനിൽ സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ ഇറങ്ങി വരുന്നു. ഇനിയും 3 കൊരിന്ത്യർ 13:14 ആശീർവാദത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെയും തൃത്വം തെളിയുന്നു. 4 എഫേസ്യലേഖനം 4:4-5:6 വാക്യങ്ങൾ. ആത്മാവ് 1, കർത്താവ് 1, എല്ലാവർക്കും പിതാവും ദൈവവുമായവൻ 1 എന്ന് വായിക്കുന്നു. ഇവിടെയും തൃത്വം നമുക്ക് തെളിയിക്കാം. ഇനിയും 5 സ്തേഫാനോസിന്റെ മരണ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 7:55 അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. നോക്കണമേ, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞു, സ്വർഗത്തിൽ ദൈവമഹത്വം കണ്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നു. ഇവിടെ തൃത്വം നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയുന്നു. 6 യേശു ക്രിസ്തുവിന്റെ വാക്തത്വത്തിൽ നമ്മൾ തൃത്വം തെളിയിക്കുന്നു. ഞാൻ പിതാവിനോട് ചോദിക്കും, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ എന്നുള്ളത് പുത്രൻ, പിതാവിനോട് ചോദിക്കും, മറ്റൊരു കാര്യസ്ഥൻ എന്നുള്ളത് പരിശുദ്ധാത്മാവ്. ഇവിടെയും തൃത്വം നമുക്ക് തെളിയിപ്പാൻ തക്കൊണ്ണം കഴിയുന്നു. 7 2 കൊരിന്ത്യർ 1:22 1 കൊരിന്ത്യർ 12:4-6 ആത്മാവ്, കർത്താവ്, ദൈവം എന്നിങ്ങനെ നമുക്ക് വായിക്കുന്നു. ഇനിയും 8 റോമാലേഖനം 1:4 വെളിപ്പാട് 5:13 പിതാവായ ദൈവം, എബ്രായർ 1:8 വെളിപ്പാട് 5:7 പുത്രനായ ദൈവം, അപ്പോസ്തല പ്രവൃത്തി 5:3-4 വാക്യങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവം. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ തൃത്വം നമുക്ക് വ്യക്തമായി തെളിയിപ്പാൻ തക്കൊണ്ണം കഴിയുന്നു. അടുത്തതായി യേശുനാമക്കാരുടെ ആക്ഷേപം, തൃത്വവിശ്വാസികൾക്ക് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇങ്ങനെ 3 ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇക്കൂട്ടരുടെ ഉപദേശമനുസരിച്ച് പിതാവായ ദൈവമില്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല, പുത്രനായ ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ ഇവർ ക്രിസ്തു ദൈവപുത്രനാണെന്ന് സമ്മതിക്കുന്നുമുണ്ട്. അത്യുന്നതൻ്റെ പുത്രൻ, ദൈവം തൻ്റെ പുത്രനെ, ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നിങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പുത്രത്വത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ സമ്മതിക്കും മൂലം ഇവർ തന്നെ ഇവരുടെ ഉപദേശത്തെ കണ്ണിക്കുകയാണ്. കാരണം പിതാവില്ലാതെ പുത്രനില്ലല്ലോ. യേശുവിൻ നാമക്കാരും മറ്റും ധരിച്ചിരിക്കുന്ന പോലെ തൃത്വവിശ്വാസികൾക്ക് 3 ദൈവങ്ങളില്ല. ഏക ദൈവത്തിൽ മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം ദൈവം ഏകനെന്നും അവന് സദൃശനായി വേറെ ആരുമില്ല എന്നും 50 പരം പ്രാവശ്യം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആവർത്തനം 4:35, 6:4, യെശയ്യാ 45:16, 18:6, 18:6-8, മർക്കോസ് 10:18, മർക്കോസ് 12:29, 1 തിമോത്തിയോസ് 2:5. മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ യഹോവയോടുള്ള ഭക്തി ആധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഏകത്വത്തിലാണ്. ദൈവിക ഏകത്വത്തിൻ്റെ അർത്ഥം യേശുവിൻ നാമക്കാർ ശരിയായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ തൃത്വത്തെ നിഷേധിക്കുകയില്ലായിരുന്നു. തിരുവചനത്തിൽ ബഹുത്വത്തിലെ ഏകത്വം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. 1, അപ്പോൾ യഹോവ പറയുന്നു, ജനം 1, ഉൽപ്പത്തി 11:6. 2, 1 കൊരിന്ത്യർ 12:13, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ ഇവരെല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റിരിക്കുന്നു. 3, ഗലാത്യർ 3:28, ദാസനും സ്വതന്ത്രനും ക്രിസ്തുവിൽ ഒന്നത്രേ. 4, ഉൽപ്പത്തി പുസ്തകം 2:24, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകമായി തീരും. 1 യോഹന്നാൻ 4:30, ഞാനും പിതാവും ഒന്നാകുന്നു. ഈ വാക്യങ്ങളെല്ലാം തന്നെ ഏകപദം ഉപയോഗിച്ച് ബഹുത്വത്തെ ഒന്നായി കുറിച്ചിരിക്കുന്നു. ആയതിന് ബഹുത്വത്തിലെ ഏകത്വം അഥവാ സംയുക്ത ഏകത്വം എന്ന് പറയുന്നു. ദൈവം ആകയാൽ ദൈവം ഏകനെന്ന് പറയുമ്പോൾ സംയുക്ത ഏകത്വമാകുന്നു. ഇനി ഏകത്വത്തിൽ ബഹുത്വമുണ്ടോ എന്ന് പരിശോധിക്കാം. മനുഷ്യനിൽ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. 1 കൊരിന്ത്യർ 1:27-28, മനുഷ്യരെന്നും അവരെന്നും പ്രസ്താവിച്ച ശേഷം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല. 2:18 എന്നിങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നതിനാൽ മനുഷ്യരിൽ അവരെ അവരെന്ന ബഹുത്വം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ദൈവം അവർക്ക് ആദാം എന്ന് പേരിട്ടു. 5:2, ബഹുത്വത്തിൽ ഏകത്വ അവസ്ഥയിലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ മനുഷ്യനുണ്ട്. പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തിൽ ഏകത്വത്തിലുള്ള ബഹുത്വം കാണാം. വെളിച്ചത്തെ വിഘടിപ്പിക്കുമ്പോൾ അത് പല വർണ്ണങ്ങളായി രൂപപ്പെടുന്നു. മൂലകങ്ങളുടെ സംയുക്തമാണല്ലോ ജലം, ഹൈഡ്രജൻ, ഓക്സിജൻ. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏകത്വത്തിൽ ബഹുത്വമുണ്ടെന്ന് നാം കണ്ടെങ്കിൽ സൃഷ്ടികർത്താവായ ദൈവത്തിൽ ബഹുത്വമുണ്ടെന്ന് വിശ്വസിക്കണം. തിരുവചനത്തിൽ ദൈവം തന്നെ പ്രസ്താവിച്ചിരിക്കുമ്പോൾ ബഹുവചന സർവനാമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. നാം, നമ്മുടെ എന്നിങ്ങനെ ആ ദൈവം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയും. ഉൽപ്പത്തി പുസ്തകം 1:26, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ശേഷം ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഏകദൈവത്തിൽ മറ്റ് വ്യക്തികൾ ഇല്ലെങ്കിൽ നാം നമ്മുടെ എന്നിങ്ങനെ ആലോചിക്കുന്നത് ആരോടാകുന്നു? ദൈവകൽപ്പനയ്ക്ക് വിരോധമായി ബാബേൽ കോട്ട പണിതുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നു, വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൽ അവരുടെ ഭാഷ കലക്കിക്കളുക. 11:7, മനുഷ്യൻ പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദൈവം പറയുന്നു, മനുഷ്യൻ നന്മതിന്മകളെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. 3:22, ഇവിടെ നമ്മിൽ ഒരുത്തനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നാൽ ഏക ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങളുണ്ടെന്ന് വ്യക്തമാകുന്നു. ഈ വിധമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുത്വത്തിൽ ഏകത്വമുണ്ടെന്നും ദൈവത്തിൽ ബഹുത്വമുണ്ടെന്നും നാം മനസ്സിലാക്കി. എബ്രായ ഭാഷയിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പദങ്ങളൊന്ന് ഏലോഹീം എന്നാണ്. അത് ബഹുവചനമാണ്, ശക്തന്മാർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് തൃത്വത്തിൻ്റെ ഒരു സൂചനയാണ്. ആകയാൽ തൃത്വം എന്ന് പറയുമ്പോൾ 3 ദൈവങ്ങൾ ഉണ്ടെന്നല്ല, യഥാർത്ഥമായി ചിന്തിച്ചാൽ അവർ ഒന്ന് എന്ന് പറയത്തക്കൊണ്ണം 3 ആളത്വങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു. ഇനി അനേക തെളിവുകൾ തൃത്വത്തെക്കുറിച്ച് തെളിയിപ്പാൻ തക്കണമുണ്ട്. അതിൽ 1, പിതാവ് സൃഷ്ടാവ്, സങ്കീർത്തനം 100:3, പുത്രൻ സൃഷ്ടാവ്, യോഹന്നാൻ 1:3, കൊലോസ്യർ 1:16, പരിശുദ്ധാത്മാവ് സൃഷ്ടാവ്, ഇയോവ് 33:4. പിതാവ് സർവവ്യാപി, യിരെമ്യാവ് 23:24, പുത്രൻ സർവവ്യാപി, മത്തായി 28:20, പരിശുദ്ധാത്മാവ് സർവവ്യാപി, സങ്കീർത്തനം 139:7. ത്രിയേക ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളും ഒരേ മനസ്സോടും ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു എന്നതിനെ ചില വാക്യങ്ങൾ എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ 1, നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ 14:23, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവ് എന്നിവരാണ്. ഇനിയും നമ്മൾ യോഹന്നാൻ 1:13 വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. 1 യോഹന്നാൻ 2:29 ക്രിസ്തുവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ 3:5-6 വാക്യങ്ങളിൽ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ പുറപ്പാട് 4:11-12 പിതാവ് ശുശ്രൂഷന്മാരെ അയക്കുന്നു. യോഹന്നാൻ 20:21 പുത്രൻ ശുശ്രൂഷകരെ അയക്കുന്നു. അപ്പോസ്തലപ്രതി 13:2 പരിശുദ്ധാത്മാവ് ശുശ്രൂഷകരെ അയക്കുന്നു. ഇങ്ങനെ സാരാംശത്തിൽ ത്രിത്വത്വത്തിൻ്റെ ഐക്യത വ്യക്തമാകുന്നു. പിതാവായ ദൈവമില്ല, പുത്രൻ മാത്രമേ ഉള്ളൂ എന്ന് ഉപദേശിക്കുന്ന യേശുവിൻ നാമക്കാർ ഓർക്കുക, പുത്രനെ മാത്രമല്ല പിതാവിനെ നിഷേധിക്കുന്നവരും എതിർക്രിസ്തു ആകുന്നു എന്ന് വ്യക്തമായി വിളിച്ചറിയിക്കുന്നു. യോഹന്നാൻ 2:22. ത്രിത്വത്വത്തെക്കുറിച്ച് ഞാൻ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. തിരുവചനത്തിൽ ത്രിത്വത്വത്തെ ഒരിക്കലും ഒരു മനുഷ്യനും നിഷേധിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. ദൈവം ത്രിയേകനാണ്. എന്നാൽ ഏക ദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ 3 ആളത്വങ്ങളും ഏക ദൈവമാണ്. ത്രിയേകത്വത്തിൽ ഏകത്വം സ്തുതി ചെയ്യുന്നു എന്ന് ഞാൻ വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതലായി ദൈവത്തിൻ്റെ ത്രിത്വത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇറക്കിയിരിക്കുന്ന യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ എന്നുള്ള CD നിങ്ങൾ കേട്ടാൽ കൂടുതലായി വിശദീകരിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിപ്പാൻ തക്കവണ്ണം സാധിക്കും. സ്ഥലപരിമിതി മൂലം ഞാനിവിടെ അവസാനിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതായി യേശുനാമക്കാരുടെ മറ്റൊരു പ്രധാന ദുരുപദേശമാണ് പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്നുള്ളത്. പിന്നെയോ പരിശുദ്ധാത്മാവ് കേവലം ശക്തി മാത്രമാണ് എന്നതാണ് ഇവരുടെ വാദം. അവർ പറയുന്നത് വിദ്യുശക്തി പോലെ അഥവാ കറണ്ട് പോലെ നമുക്ക് വെളിച്ചം കിട്ടും, കറണ്ട് കൊണ്ട് നമുക്ക് വെളിച്ചം കിട്ടുന്നു, ഫാൻ കറങ്ങുന്നു, യന്ത്രങ്ങൾ പ്രവർത്തനം നടത്തുന്നു. അതുപോലെ ആത്മാവ് നമ്മിലാകുമ്പോൾ അവരവർക്ക് ദൈവം പകർന്നു കൊടുക്കുന്ന അനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ നടക്കും. ആ ശക്തിയെ കാണുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി പ്രവാഹമാണ് പരിശുദ്ധാത്മാവ് എന്നവർ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ രൂപമുള്ളതുപോലെ പരിശുദ്ധാത്മാവിന് രൂപമില്ല എന്ന് യേശുനാമക്കാർ പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്വത്തിൽ മൂന്നാമനായ ദൈവമാണെങ്കിൽ വാഗ്ദത്തം ചെയ്തതിനെ എന്ന് പറയുമോ? വാഗ്ദത്തം ചെയ്തവനെ എന്നല്ലേ പ്രയോഗിക്കേണ്ടത് എന്ന് അവർ പറയുന്നു. യോഹന്നാൻ 20:19-23 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേൽ ഊതി. അവൻ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ പറഞ്ഞിട്ടാണ് ഊതിയത്. അന്നവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കർത്താവ് ഊതിയപ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് ആത്മാവ് അഥവാ കാറ്റ് അല്ലയോ എന്ന് അവർ പറയുന്നു. ആത്മാവിൻ്റെ പ്രേരക ശക്തിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തി നയിക്കുന്നത്, അധൈര്യപ്പെട്ടിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുന്നത്. ആത്മാവിൻ്റെ പ്രേരക ശക്തിയാണ് പെന്തക്കോസ് നാളിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടത്. ആത്മാവിൻ്റെ പ്രേരക ശക്തിയുടെ മാഗാന്യമാണ് എന്നിങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഇവരുടെ പ്രസ്താവനകളിൽ ചില കാര്യങ്ങൾ ദൈവമക്കൾ മനസ്സിലാക്കണം. അവർ ധരിച്ചിരിക്കുന്നത് രൂപത്തെയാണ് ആളത്വമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാണ്. പരിശുദ്ധാത്മാവിന് രൂപമില്ലാത്തത് കൊണ്ടാണ് ആളത്വമില്ല, കേവലം ശക്തി മാത്രമാണെന്ന് ഈ കൂട്ടർ വാദിക്കുന്നത്. ഇവർ ശേഷം ജാതികളെപ്പോലെ ദൈവത്തെ രൂപത്തിനുള്ളിൽ ഒതുക്കി നിർത്തുന്നതിന് താല്പര്യപ്പെടുന്നു. ആളത്വം എന്നാൽ സ്ഥൂല ശരീരത്തോട് കൂടിയ രൂപമാണെന്നാണ് അർത്ഥമെന്നാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ആളത്വം എന്നാൽ എന്താണ്? ചിന്ത, അറിവ്, വികാരം, തീരുമാനശക്തി എന്നീ ഗുണവിശേഷങ്ങളാൽ സ്വ അഭിപ്രായം പ്രകാരം പ്രവർത്തിക്കുന്നതാണ് ആളത്വം. ആളത്വത്തിന് ശരീരം വേണമെന്ന് നിർബന്ധമില്ല. 1 Kings 21:26 നാം വായിക്കുന്നു, വരുവീൻ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഈ വാക്യത്തിൻ്റെ അർത്ഥം മനുഷ്യ സാദൃശ്യമാണ് അഥവാ രൂപമാണ് ദൈവത്തിൻ്റെത് എന്നാണോ യേശുനാമക്കാർ വിശ്വസിക്കുന്നത്? ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതിന് പ്രധാനമായി നാലാശയങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന് നിക്ഷിപ്തമായിരിക്കുന്ന സകലത്തിന്മേലുമുള്ള അധികാരം മനുഷ്യന് കൊടുത്തു. ദൈവം മനുഷ്യനോട് പറയുന്നത്, നീ സന്താനപുഷ്ടിയുള്ളവനായി ഭൂമിയിൽ നിറഞ്ഞ് അത് അടക്കി വാഴുക. 1:28. രണ്ട്, ദൈവിക ജ്ഞാനം മനുഷ്യനിൽ നിക്ഷിപ്തമായിരുന്നു. മനുഷ്യൻ സകല ജീവികൾക്കും പേരെടുത്ത കൊണ്ണം ജ്ഞാന സമ്പൂർണനായിരുന്നു. 2:20. 3, മനുഷ്യനിൽ ദൈവിക സ്വഭാവമുണ്ടായിരുന്നു. നീതി, വിശുദ്ധി, സത്യം, പരിജ്ഞാനം എന്നീ സ്വഭാവത്തോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചു. 4:24. 4, ദൈവത്തിൽ നിക്ഷിപ്തമായിരുന്ന അനശ്വരത്വത്തോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം അനശ്വരനാകുന്നു. 1:17. വെറും ശക്തിക്ക് അറിവോ വികാരമോ ചിന്തയോ ഇച്ഛാശക്തിയോ ഉണ്ടായിരിക്കില്ല. കറണ്ടിന് ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യനെ അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. യോഹന്നാൻ 3:8. പരിശുദ്ധാത്മാവ് വിദ്യുത് ശക്തി പോലെയോ കാറ്റിനെ പോലെയോ കേവല ശക്തിയല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തിയുള്ളവൻ ആകുന്നു. 2:4:7. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെ നിഷേധിക്കുന്നവർ കൊണ്ടുവരുന്ന വേദവാക്യങ്ങൾ കേൾക്കുക. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. 24:49. അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. 1:35. എൻ്റെ പിതാവ് വാക്റ്റത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഇങ്ങനെയാണ് 24:49 വാക്യത്തിൻ്റെ പൂർണ്ണരൂപം. ഈ രണ്ട് വേദവാക്യങ്ങളിലും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമെന്നും ശക്തി പ്രാപിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. അതായത് ആളത്വമുള്ള പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അതേ പരിശുദ്ധാത്മാവിൽ നിന്നും പുറപ്പെടുന്ന ശക്തി പ്രാപിക്കുമെന്നാണ് അർത്ഥം. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് വേറൊരു ശക്തിയല്ല. പിന്നെ ശക്തി എന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്നതാകുന്നു. ശക്തി ഏക ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായി തിരുവചനം പറയുന്നു. 1, പിതാവായ ദൈവത്തിൽ നിന്ന്. 11:20. 1:17-20. 106:8. 11:7. 2, പുത്രനായ ക്രിസ്തുവിൽ നിന്ന്. 2:12. 3:7. 6:10. 3, പരിശുദ്ധാത്മാവിൽ നിന്ന്. 4:14. 10:38. ആകയാൽ പിതാവിനും പുത്രനും ആളത്വം ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിനും ആളത്വമുണ്ട്. പരിശുദ്ധാത്മാവ് വെറും ശക്തി എന്നുള്ളതിന് യേശുവിൻ നാമക്കാർ ഉന്നയിക്കുന്ന മറ്റൊരു വാദം, പരിശുദ്ധാത്മാവ് ദൈവത്വത്തിൽ 3-ാമനായ ദൈവമാകുന്നുവെങ്കിൽ വാറ്റത്തം ചെയ്തതിനെ എന്ന് പറയുമോ? വാറ്റത്തം ചെയ്തവനെ എന്നല്ലേ പ്രയോഗിക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ വാക്യം 24:29 ഇംഗ്ലീഷ് ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ ആണ് വാറ്റത്തം ചെയ്തുവെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ഈ ഭാഗം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 കാണുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചൊരു സാക്ഷികളാകും. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ പുല്ലിംഗ സർവനാമത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ടെന്ന് തെളിയുന്നു. പരിശുദ്ധാത്മാവിനെ പുല്ലിംഗ സർവനാമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങൾ, 1, അവൻ, യോഹന്നാൻ 16:7, 14:17, ഞാൻ, അപ്പോസ്തല പ്രവൃത്തി 10:19-20, 13:2, കാര്യസ്ഥൻ, യോഹന്നാൻ 14:16, 16:7, 14:26. പരിശുദ്ധാത്മാവ് അറിവും ചിന്തയുമുള്ള വ്യക്തിയാണ്. യെശയ്യാ 11:2, 1 Corinthians 2:10-12. പരിശുദ്ധാത്മാവിന് വൈകാരിക സ്വഭാവമുണ്ട്. 4:30, 63:10. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ രൂപം എവിടെയും പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ രൂപം ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ലായകയാൽ പരിശുദ്ധാത്മാവ് ദൈവം അല്ലെന്നത്രേ യേശുനാമക്കാരുടെ വാദം. അങ്ങനെയെങ്കിൽ രൂപമുള്ളതെല്ലാം ദൈവം എന്ന് വരുമോ? ദൈവം ദൈവമായിരിക്കുന്ന രൂപത്തെ അടിസ്ഥാനമാക്കിയല്ല സർവവ്യാപിത്വം, സർവജ്ഞാനം, സർവശക്തി, നിത്യത എന്നീ ദൈവിക അടിസ്ഥാന തത്വങ്ങളുടെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും സമനായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിത്യനാണ്. എബ്രായർ 9:14 പരിശുദ്ധാത്മാവ് സർവവ്യാപിയാണ്. സങ്കീർത്തനം 139:7 പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. ഇയ്യോബ് 33:4 ഉൽപ്പത്തി 1:2 പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. 1 കൊരിന്ത്യർ 2:10-12 യോഹന്നാൻ 14:26 വ്യക്തിത്വം എന്നാൽ എന്താണ്? രൂപത്തെയാണ് പലപ്പോഴും നാം ആളത്വമായി അഥവാ പേഴ്സണാലിറ്റി പരിഗണിക്കുന്നത്. എന്നാൽ ആളത്വത്തിന് രൂപം ഉണ്ടായിരിക്കണമെന്നില്ല. ഒരാളുടെ വിശേഷമായ സ്വഭാവത്തെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഭാഗ്യരൂപത്തെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നെങ്കിൽ ഇവിടുത്തെ മനുഷ്യസൃഷ്ടിയായ പ്രതിമകൾക്കും വ്യക്തിത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. വ്യക്തിത്വം എന്നത് ശരീരമല്ല, വികാരം അഥവാ സ്വഭാവമാണ്. യഥാർത്ഥ വ്യക്തിത്വം എന്നത് രൂപമല്ല. യഹോവയ്ക്ക് രൂപം ഇല്ലാഞ്ഞിട്ടും വ്യക്തിത്വമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ആവർത്തനം 4:15-16 അതുപോലെ പരിശുദ്ധാത്മാവിനും ഉണ്ട് എന്ന് തിരുവെഴുത്ത് സ്പഷ്ടമാക്കുന്നു. ശക്തി വ്യക്തിത്വമല്ല. വ്യക്തിത്വത്തിൽ ശക്തി ഉണ്ടാകാം, എന്നാൽ എല്ലാ ശക്തിക്കും വ്യക്തിത്വമില്ല. കാറ്റിനും കറണ്ടിനും ആളത്വമില്ല. ശക്തിക്കും വ്യക്തിയും തമ്മിലുള്ള ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേക അറിഞ്ഞിരിക്കണം. ശക്തിക്ക് തനിയെ പ്രവർത്തിപ്പാൻ സാധ്യമല്ല. കാര്യങ്ങളെ നിയന്ത്രിച്ച് നന്മയോ തിന്മയോ യുക്തം പോലെ ചെയ്യുവാൻ ശക്തിക്ക് കഴിയില്ല. അതിനെ നിയമിച്ചിരിക്കുന്ന നിലയിലോ നിയന്ത്രിക്കുന്ന അവസ്ഥയിലോ പ്രവർത്തിക്കുമെന്നല്ലാതെ സ്വന്തമായി പ്രവർത്തിപ്പാൻ കഴിവില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് സ്വയബോധം, സ്വയനിയന്ത്രണം, സ്വയ ഇച്ഛ തുടങ്ങിയ വികാരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെയും ശക്തിയെയും വേർതിരിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:8-10:38 സെക്കരിയാർ 4:6 റോമർ 15:18 2 കൊരിന്ത്യർ 6:6 വ്യക്തിത്വമില്ലാത്ത കേവലം ഒരു ശക്തി മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്ന് യേശുനാമക്കാരുടെ ദുർവ്യാഖ്യാനം ശുദ്ധ അബദ്ധമാണ്. ബൈബിളിൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് ദൈവമല്ല എന്ന് ഇവർ പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 5 വ്യക്തമായി കാണുന്നു. പത്രോസ് അനന്യാസിനോട്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വെളിയിൽ കുറയെടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ കൈവശമാക്കിയതെന്ത്? നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അപ്പോസ്തലപ്രവൃത്തി 5:3 പിന്നെയും പത്രോസ് അനന്യാസിനോട്, നീ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചു. അപ്പോസ്തലപ്രവൃത്തി 5:4 ഇവിടെ പത്രോസിൻ്റെ വാക്കിലൂടെ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വ്യക്തമായി പറയുന്നു. അനന്യാസ് പരിശുദ്ധാത്മാവാം ദൈവത്തോടാണ് വ്യാജം കാണിച്ചത്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നമുക്ക് ചില ലക്ഷണങ്ങൾ കൊണ്ട് ചിന്തിക്കാം. ദൈവിക ലക്ഷണങ്ങൾ: സർവശക്തിയുള്ള ദൈവമായ യേശു ക്രിസ്തുവിനും പിതാവായ ദൈവത്തിനും എന്തെല്ലാം ദൈവിക സവിശേഷതകളുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവിനുണ്ട്. 1, നിത്യത്വം, എബ്രായർ 9:14 സർവശക്തിത്വം, സെക്കരിയാർ 4:6 സർവജ്ഞാനിത്വം, യോഹന്നാൻ 14:26-16:12 1 കൊരിന്ത്യർ 2:10-11 സർവവ്യാപത്വം, സങ്കീർത്തനം 139:7 യോഹന്നാൻ 14:17 പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 എഫേസ്യർ 4:3 സത്യമാണ്. 1 യോഹന്നാൻ 5:7 സ്നേഹമാണ്. റോമർ 15:32 2 തിമോത്തിയോസ് 1:7 ജീവനാണ്. റോമർ 8:2 തുല്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. പിതാവും യേശുവും ദൈവമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. കാരണം പിതാവാം ദൈവത്തോടും കർത്താവായ യേശു ക്രിസ്തുവോടും ചേർത്ത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യവും പറയുന്നു. സ്നാന സന്ദർഭത്തിൽ ആ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ആശീർവാദത്തിലെ, ഉപദേശത്തിലെ, കൃപാവരത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പേർ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. മത്തായി 28:19 2 കൊരിന്ത്യർ 13:14 റോമർ 15:31-33 സംഖ്യ 6:24-27 1 പത്രോസ് 1:2 ദൈവിക പ്രവൃത്തികൾ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യം പരിശുദ്ധാത്മാവും ചെയ്യുന്നു. കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് രക്ഷിക്കുന്നു. യോഹന്നാൻ 3:5-7 1 കൊരിന്ത്യർ 6:11 പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി 1:2 ഇയ്യോ 33:4 യഹോവയോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന പലതിനെയും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആകയാൽ യഹോവ ദൈവമെങ്കിൽ പരിശുദ്ധാത്മാവും ദൈവമാണ്. ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യെശയ്യാ 6:8-10, അപ്പോസ്തല പ്രവൃത്തി 28:25-27, യെരമ്യാ 31:31-34, എബ്രായർ 10:15-17, പുറപ്പാട് 17:2-7, എബ്രായർ 3:7-9. സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉചിതമായ ഒരു പഠിതാവിനും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ അംഗീകരിപ്പാൻ ശക്തിയായ തെളിവുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഏവരും യേശുനാമക്കാരുടെ അതേ ഉപദേശങ്ങളിൽ വഴിപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വവും ദൈവത്വവും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യേശുനാമക്കാർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഇവരുടെ വാദം പരിശുദ്ധാത്മാവ് വെറും കാറ്റാകുന്നുവെന്നാണ്. പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് സാദൃശ്യപ്പെടുത്തി പറയുന്നു എന്നുള്ള വസ്തുത തന്നെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കാറ്റാകുന്നു എന്നല്ല അർത്ഥം. ദൈവരാജ്യത്തെ സകലവിധ മീനുകളും പിടിക്കുന്ന വലയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവരാജ്യം മീൻവലയാണെന്ന് ആരും പറയില്ല. അതുകൊണ്ട് ദൈവരാജ്യം നിധിയുള്ള വയലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നിധിയുള്ള വയലെല്ലാം ദൈവരാജ്യമാണെന്ന് വരുമോ? പരിശുദ്ധാത്മാവിനോട് കാറ്റിനോട് മാത്രമല്ല, അഗ്നിയോടും പ്രാവിനോടും എണ്ണയോടും വെള്ളത്തോടും വീഞ്ഞിനോടും സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയെ കാണിക്കുന്നതിനാകുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും ബലത്തിൻ്റെയും ആത്മാവാകുന്നു. റോമർ 15:18, 2 തിമോത്തിയോസ് 1:7. കൂടാതെ വീണ്ടും ജനത്തോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 3:8, പരിശുദ്ധാത്മാവിനെ അഗ്നിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അഗ്നി ശുദ്ധീകരിക്കുന്നതാണ്, പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിനോട് സാദൃശ്യം, പ്രാവ് കളങ്കമില്ലാത്ത ജീവിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിഷ്കളങ്കതയെ ഇത് കാണിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എണ്ണയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ 10:25-4, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഇത് കുറിക്കുന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷ. ആകയാൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സീഡിയിൽ സ്ഥലമില്ല. യേശു നാമക്കാരെ, ഇനിയും ഈ ഉപദേശം നിങ്ങൾ പോകാതെ നിങ്ങളെ മടങ്ങി വരുവാൻ തക്കവണ്ണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് മുതൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവകുറവിലേക്ക് മടങ്ങി വരിക. ഈ സത്യം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.